You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഹ്രസ്വചിത്രങ്ങളും ആൽബങ്ങളും എല്ലാം നിർമ്മിച്ച് ശ്രദ്ധേയരാവാറുണ്ട് ഓസ്ട്രേലിയൻ മലയാളികൾ. കലാസൃഷ്ടിയിലും അഭിനയത്തിലും എടുത്തു പറയത്തക്ക വിധത്തിൽ മികവ് തെളിയിക്കാനും നിരവധി പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആൽബങ്ങളിലെയും ഹ്രസ്വചിത്രങ്ങളിലെയും എല്ലാം മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് ചില ഓസ്ട്രേലിയൻ മലയാളികൾ. മലയാള ചിത്രത്തിലൂടെയല്ല, മറിച്ച് ഒരു തെലുങ്ക് ചിത്രത്തിലൂടെ. പൂർണ്ണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച ഹവ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് കാൻബറയിലുള്ള രണ്ട് മലയാളികൾക്ക് അവരുടെ അഭിനയ മികവ് തെളിയിക്കാൻ അവസരം ലഭിച്ചത്. 25 പുതുമുഖങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഹവ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇതിലെ നായിക ദിവാ പ്രസന്ന ഉൾപ്പെടെ ചിത്രത്തിൽ അഭിനയിച്ച 50% ആളുകളും ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരാണ്. ഇതിലെ രണ്ട് മലയാളികളിൽ ഒരാളാണ് കാൻബറയിലുള്ള ജോ ജോസഫ്. ഹോപ്പ് എന്ന സംഗീത ആൽബത്തിലൂടെ ശ്രദ്ധേയനായ ജോ ജോസഫ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് ഈ തെലുങ്ക് ചിത്രത്തിലൂടെ. ഇദ്ദേഹത്തിന് ഈ ചിത്രത്തിൽ അവസരം ലഭിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജോ ജോസഫ്.
എനിക്ക് ആദ്യ സിനിമയാണ്, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് പേരോട് കമ്മിറ്റ്മെന്റും നന്ദിയും ഉണ്ട്. അതിൽ എനിക്ക് എടുത്ത് ഈ ഒരു പ്രോഗ്രാമിൽ പറയേണ്ടത് SBS മലയാളത്തിനോട് തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം ഒരു മലയാളം മ്യൂസിക് വീഡിയോ ഞാൻ ചെയ്തിരുന്നു നാട്ടില്, അത് നാട്ടില് ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അത് ഇവിടെ SBS മലയാളം ഇവിടെ ഒരു മലയാളി ചെയ്തു എന്നുള്ള നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് വെബ്സൈറ്റിലെ ഓഡിയോ വോയിസ് ഓവർ എല്ലാം വന്നു കഴിഞ്ഞ് എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തിരുന്നു, നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ക്രൂ നാട്ടിൽ നിന്ന് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴേ ഒരു പടം വരുന്നുണ്ട്, ഓഡീഷനൊക്കെ നടക്കാൻ പോകുന്നുള്ളൂ, അപ്രോച്ച് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കോണ്ടാക്ട് തന്നതും അദ്ദേഹമാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ SBS മലയാളത്തിന്റെ ആ ഒരു റിപ്പോർട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് എനിക്ക് കിട്ടുകയും എല്ലാം നടന്നത്. അപ്പം SBS മലയാളത്തിനോട് ശരിക്കും പറഞ്ഞ വളരെയധികം നന്ദിയുണ്ട്. ഒരു നിമിത്തം പോലെ SBS മലയാളം അതിലൂടെ വന്നിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവർ ഹൈദരാബാദിലായിരുന്നു. അപ്പൊ അതൊരു തെലുങ്ക് സിനിമ അറിയപ്പെടും, അവിടെയും ഒരു ന്യൂ ജനറേഷൻ രീതിയിലുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊരു പുതിയൊരു സ്റ്റാർ കാസ്റ്റ് വെച്ചൊരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ വരികയായിരുന്നു. അപ്പൊ അവർക്ക് ഒരു 50% ആളുകളെ ഓസ്ട്രേലിയയിൽ തന്നെ ഹയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവര് പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഞാൻ ഇവരെ പരിചയപ്പെടുകയും ഓഡിഷൻ നടത്തുകയും എല്ലാം ചെയ്തിരുന്നത്. അപ്പം ഇവിടെ ഞാൻ ഓഡിഷൻ ഇവിടെ വെച്ച് തന്നെ നടത്തിയിരുന്നു, അവരിവിടെ സെറ്റപ്പ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സെലക്ട് ആയി, അത് കഴിഞ്ഞ് അവർ പ്രീ പ്രൊഡക്ഷൻ വന്നു. പിന്നീടാണ് ഷൂട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം പ്രീ പ്രൊഡക്ഷൻ മുതൽ തന്നെ കൂടാനും എല്ലാം സാധിച്ചതിനെല്ലാം കാരണം ആ ഒരാളുടെ റെക്കമെൻഡേഷനും അങ്ങനെ വന്നതുകൊണ്ടാണ്.
തികച്ചും ക്രൈം കോമഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രത്തിൽ ഹാരി എന്ന പേരിൽ ചിത്രത്തിൽ മുഴുനീളം ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് ജോ അവതരിപ്പിക്കുന്നത്. തെലുങ്ക് നടൻ ചൈതന്യ മദടി നായകനാവുന്ന ഹവായിൽ അഭിനയിക്കാൻ ലഭിച്ച അവസരം തന്റെ ഭാഗ്യമായി കരുതുന്നുവെന്ന് ജോ.
എന്റെ ഒരു കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ നായികയെ ചേസ് ചെയ്യുന്ന ഒരു വില്ലൻ എന്നുള്ള രീതിയിൽ, അതൊരു നായിക ഒരു ആക്സിഡന്റലായിട്ട് ഒരു ഇൻസിഡന്റ് വിറ്റ്നസ് ചെയ്യുകയും എനിക്ക് ആ വിറ്റ്നസ്സിനെ ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യം സിനിമയിൽ കഥാപരമായി ഉണ്ടാവുകയും അങ്ങനെ ഒരു കഥാപാത്രമാണ് പോകുന്നത്. പിന്നെ പടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മുഴുനീളമുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ്, അവസാനം വരെയുള്ള ഒരു കഥാപാത്രമാണ്. ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ആ കഥാപാത്രത്തിന്. ആ കഥാപാത്രം പെട്ടെന്ന് വളരെ വയലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് കുറച്ച് അസുഖങ്ങളുണ്ട്. പെട്ടെന്ന് ഒരുപാട് ടെൻഷൻ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ആസ്മാറ്റിക് ആണ്, അയാൾക്ക് നെർവസ് ഡിസോർഡർ വരാം, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളുണ്ട്. എന്നാൽ അയാൾ വളരെ കണ്ണിങ്ങും വളരെ ക്രൂവലും അതിലേറെ ഒരു സൈക്കിക് കില്ലറുമാണ്. അപ്പോൾ ഒരുപാട് വേരിയേഷൻ ഉള്ള ഒരു കഥാപാത്രം. അതിന്റെ ഫുൾ ക്രെഡിറ്റും ആ കഥാപാത്രത്തെ ശരിക്കും മോൾഡ് ചെയ്തെടുത്തതും വർക്ക്ഷോപ്പിലൂടെ എല്ലാം മോൾഡ് ചെയ്തെടുത്തത് ഡയറക്ടർ മഹേഷ് റെഡ്ഡിയാണ്. മഹേഷ് റെഡ്ഡി എന്നാണ് സംവിധായകന്റെ പേര്. അദ്ദേഹം രാമഗോപാൽ വർമ്മയെ ഉൾപ്പെടെയുള്ള അസിസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്വതന്ത്ര ചിത്രമാണ്.
ചെയ്താ ടാലന്റ് ഒക്കട്ടെ സൊല്യൂഷൻ
ജോ ജോസഫിനെ പോലെ തന്നെ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്ന മറ്റൊരു ഓസ്ട്രേലിയൻ മലയാളിയാണ് കാൻബറയിലുള്ള ശ്രീജിത്ത് ഗംഗാധരൻ. ഒരു ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ച് അരങ്ങേറ്റം കുറിച്ച ശ്രീജിത്തിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ഹവ. 9 പേരെ ചുറ്റിപ്പറ്റിയുള്ള ചിത്രത്തിൽ വിനായ് സുപ്രേ എന്ന മറ്റൊരു വില്ലൻ കഥാപാത്രത്തെയാണ് ശ്രീജിത്ത് ബിഗ് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത്.
9 മെയിൻ കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഇതിലെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ 9 brains 9 crimes 9 hours എന്നാണ്. 9 മണിക്കൂറിനുള്ളിൽ 9 ആൾക്കാർ ചെയ്യുന്ന 9 കുറ്റകൃത്യങ്ങൾ പാരലൽ ആയിട്ടുള്ള നറേഷനാണ്. അത് അവസാനം എല്ലാം കൂടെ ഒരു ലൈനിലേക്ക് വന്ന് ചേരുകയാണ്. ഈ അതിൽ ഈ എന്റെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായക് സുപ്രേ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. എല്ലാ ആ പേര് പറയുന്ന മാതിരി തന്നെ 9 brains 9 crimes എന്ന് പറഞ്ഞ് എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇതെന്റെ ഒരു ഞാൻ വളരെ അവസാനമാണ് അറിഞ്ഞത്. അപ്പോഴേക്കും ഒരു റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു സീനിയർ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം ഹീറോയുടെ കസിനും പ്രൊഡ്യൂസറും കൂടെയായിരുന്നു ഈ പടത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്യും, അദ്ദേഹം സംവിധായകന് ഫോർവേഡ് ചെയ്യും, ഓഡിഷൻ ചെയ്യാനുണ്ടായിരുന്നു.
തെലുങ്ക് ഭാഷ ലെവലേശം വശമില്ലാതിരുന്നിട്ട് കൂടി ഡയലോഗുകളെല്ലാം മലയാളത്തിൽ എഴുതി ഹൃദ്യമാക്കിയാണ് ഓരോ ഷോട്ടും ചിത്രീകരിച്ചതെന്ന് ശ്രീജിത്ത് പറയുന്നു.
അവർക്ക് എന്റെ ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷം പോയി, കഴിഞ്ഞ ജനുവരിയിൽ പോയി ഡബ് ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു വാക്ക് പോലും എനിക്ക് തെലുഗു അറിയായിരുന്നില്ല. പക്ഷെ ഞാനത് ഡയലോഗ് എൻ്റെ തെലുഗു കോ ആക്ടേഴ്സിൻ്റെയും മറ്റു സഹായത്തോടുകൂടെ ഡയലോഗുകൾ പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കി ഡെലിവർ ചെയ്യുകയും ചെയ്യാണ് ഉണ്ടായിരുന്നത്. പല ഡയലോഗുകളും വലിയ ഡയലോഗുകളായിരുന്നു. തീർച്ചയായും ഞാനത് അങ്ങനെ അർത്ഥം മനസ്സിലാക്കി വായിച്ച് പഠിക്കുകയായിരുന്നു. ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതിയെടുത്ത് പഠിച്ച് ഹൃദിസ്ഥമാക്കി എന്നിട്ട് ഡെലിവർ ചെയ്യായിരുന്നു. കാരണം തെലുഗു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ചെക്ക് ചെയ്തത് തെലുഗു ലിപിയും മലയാള ലിപിയും വ്യത്യാസമാണെങ്കിലും നമ്മുടെ ഒരു സംസ്കൃതത്തിന്റെ സ്വാധീനം കാരണം എല്ലാ അക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളാണെങ്കിലും വ്യഞ്ജനാക്ഷരങ്ങളാണെങ്കിലും എല്ലാം ഒരേമാതിരി നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ക ഖ ഗ ഘ ങ അവരും അതേമാതിരി തന്നെ ക ഖ ഗ ഘ അങ്ങനെയാണ്, ച ഛ ജ ഝ അങ്ങനെയാണ്. അപ്പോ വളരെ എളുപ്പമായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റി, എഴുതിയെടുക്കാൻ പറ്റി ഡയലോഗുകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്ക് വലിയൊരു ചലഞ്ച് ആയിരുന്നു. കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത ഭാഷ, പരിചയമില്ലാത്ത സംസ്കാരം, പരിചയമില്ലാത്ത ഒരു ബോഡി ലാംഗ്വേജ്, അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതൊരു വലിയൊരു ചലഞ്ച് ആയിരുന്നു. കുറെ മറ്റ് സിനിമകൾ കാണുകയും പിന്നെ മറ്റ് നേറ്റീവ് തെലുഗു ആൾക്കാർ നിരീക്ഷിക്കുകയും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ അവരുടെ ബോഡി ലാംഗ്വേജ് കുറച്ചുകൂടെ ലൗഡർ ആണ് നമ്മളെക്കാളും, മലയാളികളെക്കാളും കുറച്ചുകൂടെ ലൗഡർ ആണ് ഗസ്റ്റേഴ്സ് ഒക്കെ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തെലുഗു കേട്ടാൽ ആദ്യം ഈ ഹവയ്ക്ക് ശേഷം അമൃതാറാമം അഭിനയിച്ചു. അമൃതാറാമത്തിൽ കുറച്ചുകൂടെ വലിയ വേഷമായിരുന്നു. കുറെ ഒരുപാട് ഡയലോഗ്, 6 pages തെലുഗു ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സീനില്. അപ്പോ അത് ഇതിൽ കൂടിയ ശേഷം എനിക്കിപ്പോ അവർ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഏതാണ്ട് ഒരു തമിഴ് മാതിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
ജോ ജോസഫിനെയും ശ്രീജിത്ത് ഗംഗാധരനെയും കൂടാതെ ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ഓസ്ട്രേലിയൻ മലയാളി കൂടിയുണ്ട് ഈ ചിത്രത്തിൽ. ക്യാൻബറയിലുള്ള ഫോട്ടോഗ്രാഫർ ടോണി സി മാത്യു. ഈ ചിത്രത്തിന്റെ 2 പോസ്റ്ററുകൾ ചെയ്തിരിക്കുന്നത് ടോണിയാണ്. നവംബർ 23 ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഹവ. എന്തായാലും ഇവർക്ക് ലഭിച്ച ഈ അവസരം സിനിമയെയും അഭിനയത്തെയും സ്നേഹിക്കുന്ന മറ്റ് ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഒരു പ്രചോദനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
You better watch out if you see the love no weaver. Try not to escape, no no never. Let me tell you this and this is for real. It's a tough game and we call it a deal. Gotta be a pro, don't think go get it. Cross your fingers and get ready to beat it. Cause if you ain't R-E-A-D-Y, don't you dare to try.
దివిలో దేవతలాగా చెలియా నువ్వు దిగిరాగా నాలో నెలెనెంటో నిన్నటిలాగా నీతో జత కలిసాక అడుగై సాగాక ఎదలో నా గుబులేంటో ఈ తీరుగా ఓ మేఘమా నువ్వే నా చిరునామా.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.